السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ആത്മീയ ചികിത്സ ശരിയും തെറ്റും എന്ന വളരെ പ്രധാനമായ ഈ വിഷയത്തിൻ്റെ എട്ടാം ഭാഗത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റുഖിയയെ സംബന്ധിച്ചാണ് നാം ചില കാര്യങ്ങൾ സംസാരിച്ചത്. റുഖിയ കേവലം ഒരു രോഗശമന പ്രാർത്ഥന മാത്രമല്ല, ഒരു ചികിത്സാ രീതിയാണെന്ന് പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. മാത്രമല്ല, റുഖിയ ചെയ്യുമ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ അത് ചെയ്യാവൂ. പണ്ഡിതന്മാർ മുമ്പോട്ട് വെച്ച പ്രധാനമായ മൂന്ന് ഷുറൂത്തുകൾ, നിബന്ധനകൾ നമ്മൾ സംസാരിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല റുഖിയ ചെയ്തത്, അവിടുത്തെ സ്വഹാബത്തിന് അനുവാദം കൊടുത്ത സംഭവങ്ങൾ. മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് റുഖിയ ചെയ്യാൻ കൽപ്പിച്ച സംഭവങ്ങൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖിയ ചെയ്ത രണ്ട് ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖിയ ചെയ്തപ്പോൾ വിഷം തീണ്ടിയ ഒരാൾക്ക് ഭേദമായ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അതേപോലെ തന്നെ ചെങ്ങലകളി പൈശാചിക ബാധയേറ്റ് ബന്ധിക്കപ്പെട്ട ഒരു സഹോദരന് സഹാബാക്കൾ ഫാത്തിഹ ഓതി റുഖിയ ചെയ്ത അവസരത്തിൽ സുഖമായ സംഭവം, മറ്റൊരു സംഭവം നിങ്ങളെ കഴിഞ്ഞ ക്ലാസിൽ കേൾപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ കൊണ്ടുള്ള ചികിത്സ, അതല്ലെങ്കിൽ റുഖിയ, വളരെയധികം പ്രയോജനപ്രദമാണെന്ന് ഈ ഹദീസുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നമുക്ക് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വമകസ്തു ബിമക്ക മുദ്ദത്തൻ, കുറച്ചു കാലഘട്ടം ഞാൻ മക്കയിൽ താമസിക്കുകയുണ്ടായി. ആ അവസരത്തിൽ ഇഅതരീനി അദ്വാഉൻ വലാ അജിദു തബീബൻ വലാ ദവാഅൻ, എനിക്ക് ആ സന്ദർഭത്തിൽ ചില രോഗങ്ങൾ ഉണ്ടാകുകയും ഞാൻ അവിടെ മരുന്നോ ഡോക്ടർമാരെയോ കാണുകയും ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായപ്പോൾ, ഫകുന്തു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ ചികിത്സിക്കാൻ തുടങ്ങി. അപ്പോഴോ ഫഅറാ ലഹാ തഅ്സീറൻ അജീബൻ, അത്ഭുതകരമായ ഫാത്തിഹയുടെ സ്വാധീനം എന്റെ ജീവിതത്തിൽ ഞാൻ കാണുകയുണ്ടായി. സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതകരമായ തഅ്സീർ എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ഫകുന്തു അസിഫു ദാലിക ലിമൻ യഷ്തകി അലമാ, ആരെങ്കിലും വേദനയുമായി ആവലാതിപ്പെടുമ്പോൾ, വേദനയുമായി കഷ്ടപ്പെടുമ്പോൾ ഞാൻ അവന് ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ വക്കാന കസീറും മിൻഹും യബ്റഉ സരീആ, പല ആളുകൾക്കും വേദനയും അസുഖങ്ങളും ഉണ്ടാകുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് അവര് മന്ത്രിക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം അവരുടെ രോഗം ഭേദമാകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഭേദമാകാറുണ്ടായിരുന്നുവെന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നു. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുമ്പോൾ വേഗത്തിൽ സുഖമാകാനുള്ള കാരണമെന്താണ്? മഹാനവറുകൾ അതിനുള്ള കാരണം പറയുകയാണ്. മഹാനവറുകൾ പറയുന്നു, സൂറത്തുൽ ഫാത്തിഹ പോലെ ഒരധ്യായം ഖുർആനിൽ വേറെയില്ല. സൂറത്തുൽ ഫാത്തിഹ പോലെ മറ്റൊരധ്യായം വിശുദ്ധ ഖുർആനിൽ നമുക്ക് വേറെ കാണുക സാധ്യമല്ല. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ ഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആനിന്റെ വിവിധ ആയത്തുകളിലൂടെ വിവിധ താളുകളിൽ അല്ലാഹു വിശദീകരിച്ച വിഷയങ്ങൾ, ഏകദേശം എല്ലാ വിഷയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഫാത്തിഹയുടെ പ്രത്യേകത എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ സൂറത്തുൽ ഫാത്തിഹയിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ആശയങ്ങളൊക്കെ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ നാമങ്ങൾ ആ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ആ ആയത്തിൽ പരാമർശമുണ്ട്, ആ അധ്യായത്തിൽ പരാമർശമുണ്ട്. തൗഹീദിലേക്കുള്ള ക്ഷണമുണ്ട്, തൗഹീദിലെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന തൗഹീദ് ആ അധ്യായത്തിലുണ്ട്. അള്ളാഹുവിനോട് മാത്രം സഹായം തേടേണ്ട വിഷയം ആ അധ്യായത്തിൽ പരാമർശമുണ്ട്. മാത്രമല്ല, മനുഷ്യൻ തേടുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ദുആ, അഫ്ളലു ദുആ, വഹുവ തലബുൽ ഹിദായ ഇല സിറാത്തിൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്കുള്ള ഹിദായത്തിന് ചോദിക്കലാണല്ലോ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദുആ. ആ പ്രാർത്ഥനയും ഏതിലുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, പിന്നെന്താ ഉള്ളത്? തൗഹീദുണ്ട്, മാത്രമല്ല റബ്ബിങ്കലേക്കുള്ള സഹായതേട്ടമുണ്ട്, ഹിദായത്തിന് തേടലുണ്ട്. പിന്നെ എന്താ സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്? അവന്റെ സൃഷ്ടികളെ ചില ഇനങ്ങളായി അള്ളാഹു വേർതിരിക്കുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ. എങ്ങനെയാ വേർതിരിക്കുന്നത്? അള്ളാഹുവിനെ യഥാവിധി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത, അങ്ങനെ അറിയുകയും വൽ അമല വൽ അമലി ബിഹി, ആ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അമല് ചെയ്യുകയും ചെയ്യുന്ന, അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്ത മഹാന്മാരായ അംബിയായിനെയും സിദ്ദീഖീങ്ങളെയും സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയും അള്ളാഹു നിഅമത്ത് ചെയ്തു കൊടുത്ത അവന്റെ പടപ്പുകളിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശമുണ്ട്. പിന്നെ ആരെക്കുറിച്ചാ പരാമർശമുള്ളത്? വമഗ്ലൂബിൻ അലൈഹി, അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയ ജൂതന്മാരെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ കോപം ഏറ്റുവാങ്ങിയത് ആരൊക്കെയാണോ അവരെ സംബന്ധിച്ചുമുള്ള പരാമർശമുണ്ട്. എങ്ങനെയാ കോപം കിട്ടിയത്? അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം അവനെ ആ യഥാവിധി ആരാധിക്കാതെ മനസ്സിലാക്കാതെ സത്യമാർഗത്തിൽ നിന്ന് തെന്നിപ്പോയ കോപം കിട്ടിയ വിഭാഗത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശമുണ്ട്. അതുമാത്രമാണോ? വല്ലിൻ, വഴിപിഴച്ച ഒരു വിഭാഗത്തെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കാൻ കഴിയാതെ, റബ്ബിനെ അറിയാൻ കഴിയാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വഴിപിഴച്ചുപോയ ഒരു വിഭാഗത്തെ സംബന്ധിച്ചും സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശമുണ്ട്. എല്ലാം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, തൗഹീദുണ്ട്, അള്ളാഹുവിലേക്ക് സഹായം തേടേണ്ട കാര്യം പറയുന്നുണ്ട്, ഏറ്റവും വലിയ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പടപ്പുകളിലെ വിവിധ ഇനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അനുഗ്രഹം കിട്ടിയവരുണ്ട്, കോപമേറ്റുവാങ്ങിയവരുണ്ട്, വഴിപിഴച്ചവരുണ്ട്. ഇതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഫളില്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖിയ ചെയ്തപ്പോൾ സഹാബാക്കൾക്ക് അത് ഏറ്റവും വേഗം ഏറ്റവും വേഗതയിൽ അതിന്റെ തഫ്സീറ് സ്വാധീനം കാണാൻ കഴിഞ്ഞത് എന്ന് പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ചു തരുന്നു. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖിയ ചെയ്ത രണ്ട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മൾ ഒന്നാമത്തെ ഭാഗം മുതൽ വിശദീകരിച്ച ഓരോ കാര്യങ്ങളും, ആ വിഷയങ്ങളിൽ പൈശാചിക ബാധയുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പ്രതിവിധി പഠിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. മുൻകരുതലുകളായ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഇനി ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റുഖിയ ചെയ്യേണ്ട കൈഫിയത്ത്, രൂപം എങ്ങനെയാണ്? അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് റുഖിയ ചെയ്യേണ്ടത്? ആത്മീയ ചികിത്സ എങ്ങനെയാണ് നടത്തേണ്ടത്? അതിന്റെ കൈഫിയത്ത് എങ്ങനെ? അതിന്റെ രൂപം എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്കത് പഠിപ്പിച്ചു തന്നത്? സഹോദരങ്ങളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്ത രൂപം ഹദീസുകളിലുണ്ട്. സ്വഹാബാക്കൾ നമുക്കത് ഉദ്ധരിച്ചു തരുന്നുണ്ട്. അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒരു രോഗിയെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയോ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരു രോഗിയെ സന്ദർശിക്കുകയോ അതല്ലെങ്കിൽ ഒരു രോഗിയെ പ്രവാചക സബിതത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടുന്ന് റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല, അവിടുന്ന് രോഗം ബാധിച്ച് വിഷമം ബാധിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന് അവിടുന്ന് റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അവിടുത്തെ പത്നിമാരോടും മറ്റുള്ള സഹാബ വനിതകളോടും സഹാബികളോടുമൊക്കെ മറ്റുള്ളവർക്ക് റുഖിയ ചെയ്തു കൊടുക്കാൻ അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാം, റുഖിയ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ച സഹാബികൾക്ക് അനുവാദം കൊടുക്കാറുണ്ടായിരുന്നു. ആ മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റുഖിയ ചെയ്തു കൊടുത്തുവെന്നും ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇതിന് അനുവാദം നൽകി, ഇതുമായി ബന്ധപ്പെട്ട് സഹാബാക്കൾ ചെയ്തു, ചോദിച്ചവർക്ക് അനുവാദം നൽകി, കൽപ്പന നൽകി, സ്വന്തം ചെയ്തു. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിമീങ്ങൾ അറിയേണ്ടത് തന്നെയാണ്, മറച്ചു വെക്കേണ്ടതല്ല എന്നർത്ഥം. ഇനി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്തത്? നിങ്ങൾ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ അസഹു കിതാബിം ബഅദ കിതാബില്ലാ, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് തർക്കമറ്റ എല്ലാവരും മൈക്ക് കണ്ടേന മുറുകെ പിടിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിയിൽ നബി തങ്ങളുടെ ഹദീസ് വളരെ സൂക്ഷ്മതയോടുകൂടെ രേഖപ്പെടുത്തുകയും അത് മുസ്ലിം ലോകത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല തന്റെ ഗ്രന്ഥത്തിൽ അതാ ഒരു ചെറിയ ബാബ് രേഖപ്പെടുത്തുന്നു. ഒരധ്യായം, ഏതാണ് ആ അധ്യായം? ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ചെയ്ത റുഖിയയുടെ അധ്യായം. മനസ്സിലാക്കണം, നമ്മൾ നബിതങ്ങൾ ചെയ്ത റുഖിയ റസൂൽ ചെയ്ത ചികിത്സയുടെ അധ്യായമായി ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ, ഒരു ചെറിയ ബാബ് തന്നെ രേഖപ്പെടുത്തുന്നു. ആ ബാബിൽ ഒന്നാമത്തെ ഹദീസാണ് ഞാൻ, ആ ബാബിന്റെ നേരെ താഴെയുള്ള ആദ്യത്തെ ഹദീസ് ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കട്ടെ. ഹദ്ദസന മുസദ്ദദുൻ ഹദ്ദസന അബ്ദുൽ വാരിസ് عن عبد العزيز بن صهيب رضي الله عنه قال قال دخلت انا وثابت على انس بن مالك فقال ثابت يا ابا حمزه اشتكيت فقال انس الا ارقيق برقيه رسول الله صلى الله عليه وسلم ഹദീസ് കേൾക്കണം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നു. അൻ അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുകയാണ്, ദഖൽതു അന വസാബിതുൻ അലാ അനസ് ഇബ്നു മാലിക്കിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായ ഖാദിമുർ റസൂൽ, റസൂലിന്റെ സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാനും സാബിത്ത് റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ പ്രവേശിച്ചു, കടന്നു ചെന്നു. ഫഖാല സാബിത്തുൻ, അങ്ങനെ എന്റെ കൂടെയുള്ള സാബിത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബാ ഹംസ, ഓ അബൂ ഹംസ, അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേരാണത്, കുഞ്ഞത്താണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, യാ അബാ ഹംസ, അബൂ ഹംസേ, ഇഷ്ടക്കൈത്തു, എനിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അപ്പൊ എന്താ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നോ? ഫഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി പറയുന്ന വരിയടി വരെ ഇട്ടോ, അലാ അർഖീഖ ബിറുഖിയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ റുഖിയ കൊണ്ട് ഞാൻ നിന്നെ മന്ത്രിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രം കൊണ്ട് ഞാൻ നിന്നെ മന്ത്രിക്കട്ടെയോ? കാല സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ബലാ, അതെ മന്ത്രിക്കണേ, റസൂലിന്റെ റുഖിയ കൊണ്ട് എന്നെ മന്ത്രിക്കൂ. ഏതായിരുന്നു റസൂലിന്റെ റുഖിയ? മനപ്പാഠമാക്കിക്കോ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിതങ്ങൾ റുഖിയ ചെയ്യുമ്പോൾ പറയാറുള്ള ദിക്ര ഇതായിരുന്നു. ഏത്? അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബൽ ബഇസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. നമ്മള് ഹദീസ് സ്വീകരിക്കുന്ന ആളുകളാണ്, ഞാൻ ബുഖാരി അംഗീകരിക്കുന്ന ആളാണ്, ഞാൻ റുഖിയയെ നിഷേധിക്കാത്ത ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന റസൂലുള്ള റുഖിയ ചെയ്ത മന്ത്രം എന്ന് പറഞ്ഞാന്ന് നമ്മളോട് പറഞ്ഞാലോ?
അത് എനിക്കറിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. മന്ത്രമൊക്കെ ഞാൻ അംഗീകരിക്കും. റസൂലിന്റെ മന്ത്രം എന്ന് പറഞ്ഞ അത് 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 നോക്കണം, ഞാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ. അത് പറ്റൂല, അത് പറ്റൂല. അതൊന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏതാണ് ആ മന്ത്രം. നമ്മൾ പഠിക്കണം, പ്രാവർത്തികമാക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, മുദ്ഹിബൽ ബൈസ്, നീയാണല്ലോ രോഗത്തെ നീക്കിക്കളയുന്നത്, അതുകൊണ്ട് ഇഷ്ഫി, നീ ശമനം നൽകണേ. അൻത ഷാഫി, നീയല്ലേ ശമനം നൽകുന്നവൻ. ലാ ഷാഫിയ ഇല്ലാ അൻത, നിന്റെ ശമനമല്ലാതെ ശമനമില്ല, നീയല്ലാതെ ശമനം നൽകുന്നതായി ആരുമില്ല. അത് നിന്റെ ശമനത്തിന്റെ പ്രത്യേകത. രോഗം അവശേഷിക്കാത്ത നിലക്കുള്ള ശമനം നീ നൽകണേ അല്ലാ. ഈ പ്രാർത്ഥനയായിരുന്നു, ഈ ദിക്റായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് രോഗം ബാധിക്കുമ്പോ നമുക്ക് റുഖിയ ചെയ്യാം. ആ റുഖിയയുടെ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ട ദിക്റാണ്, ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബൈസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത ശിഫാൻ ലാ യുഗാദിറു സഖമാ. ഇതെവിടെയുള്ളത്? സഹീഹുൽ ബുഖാരിയിലാണുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതേതിന്റെ താഴെയാ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂല് ചെയ്ത റുഖിയ എന്ന് പറഞ്ഞിട്ട് അതായി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇനിയോ, ഇനിയൊരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ രോഗിന്റെ അടുത്ത് ചെല്ലുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ കുറെ നേരം ഇരുന്നിട്ട് രോഗിയെ ശല്യപ്പെടുത്തലല്ല, പിന്നെയോ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് സമയം കുറക്കലാണ് നല്ലത്. രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോ കുറെ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോരലുമല്ല. നിന്റെ നേതാവിന്റെ ചര്യ നീ മറന്നു കളയരുത്. അതെന്താണ്? രോഗശമന പ്രാർത്ഥന മാത്രമല്ല, നിനക്ക് തൊടാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നീ രോഗിയെ മന്ത്രിച്ചിട്ട് വേണം പോരാൻ. ആരാ ഇത് പറഞ്ഞു തരുന്നത്? ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് തന്നെയാണ്. അതാ മുത്ത് നേതാവിന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് അവര് പറയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യുഅവ്വിദു ബഅദഹും, അതേ സഹാബിമാരിൽ ചില ആളുകളെ നബിതങ്ങൾ അവർക്ക് വേണ്ടി രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു, അതായത് മന്ത്രിക്കാറുണ്ടായിരുന്നു. എങ്ങനെയാ മന്ത്രിച്ചിരുന്നതെന്നോ, യംസഹുഹു ബിയമീനിഹി, വലത് കൈ കൊണ്ട് റസൂലുള്ള രോഗിയുടെ ശരീരത്തിൽ തടവും. രോഗിയുടെ അടുത്ത് ചെന്നാല് വലത് കൈ കൊണ്ട് രോഗിയുടെ ശരീരത്തിൽ തടവും, എന്നിട്ട് പറയും, അദ്ഹിബിൽ ബൈസ റബ്ബന്നാസി വഷ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന ആ ദിക്ർ അവിടുന്ന് പറയുമായിരുന്നു. നേരത്തെ പറഞ്ഞ ദിക്റിൽ നിന്ന് അതേ സംഭവം തന്നെയാണ്, പക്ഷേ പദങ്ങളിൽ ലഫ്ളുകളിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, ഈ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുകയാണെങ്കിലും അവിടുന്ന് പറയുമായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ആയിഷ ബീവി പറയുകയാണ്, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ മറ്റൊരു റിവായത്തും കൂടെ കേട്ടോ. ഇനി പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നു, കേട്ടോ, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല്, കാന ഇദാ ആദ മരീളൻ, അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തു ചെയ്യാറുണ്ടായിരുന്നെന്നോ, മസഹ വജിഹഹു, രോഗിയുടെ മുഖത്തിങ്ങനെ തടവിക്കൊടുക്കാറുണ്ടായിരുന്നു, വസ്വദറഹു, നെഞ്ചത്തും തടവാറുണ്ടായിരുന്നു, ഔഖാല, അതല്ലെങ്കിൽ ഇങ്ങനെയാ പറഞ്ഞത്, മസഹ അലാ സ്വദിരിഹി, ഹദീസ് ഉദ്ധരിച്ച റാവിക്ക് സംശയമാണ്, നെഞ്ചിൽ മാത്രമാണോ തടവിയത് അതല്ല മുഖത്താണോ തടവിയത്? സംശയമുണ്ട്. ഏതാണെങ്കിലും നെഞ്ചത്തും മുഖത്തും അവിടുന്ന് തടവുമായിരുന്നു. ഈ തടവുന്ന നേരം മുത്ത് റസൂൽ ഇങ്ങനെ പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞിരുന്നത്? അദ്ഹിബിൽ ബൈസ റബ്ബന്നാസി വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ.
പല ഹദീസുകൾ വന്നപ്പോ ലഫലിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ലഫൽ നമ്മൾ പഠിച്ചാൽ മതി, ഏതെങ്കിലും ഒരു രൂപം നമ്മൾ പഠിക്കുക, ആദ്യം പറഞ്ഞ രൂപം തന്നെ പഠിച്ചോ അത് സമ്പൂർണമാണ്. അതേതാ രൂപം? അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബിൽ ബൈസ് ഇഷ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇനി അതല്ല താഴെ പറഞ്ഞത് പഠിച്ചാലും മതി, ഏതെങ്കിലും ഒരു രൂപം നമ്മൾ പഠിച്ചു വെക്കുക. അള്ളാഹുവിന്റെ റസൂല് സാധാരണ രോഗികളെ സന്ദർശിക്കുന്ന സമയങ്ങളിൽ ശരീരത്തിൽ മുഖത്തോ നെഞ്ചത്തോ തടവിക്കൊണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ എത്ര രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ലേ? സുന്നത്തല്ലേ? നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പഠിക്കണം. നമ്മളത് ചെയ്യണം. അതിലൊരു കുറവൊന്നും വേണ്ട. നമുക്ക് തൊടൽ അനുവദനീയമായ രോഗിയാണെങ്കിലാ പറയുന്നത്, അതായത് അന്യ സ്ത്രീകളല്ലാത്ത നമുക്ക് തൊടാൻ പറ്റുന്ന പുരുഷന്മാരാണ്, അതല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന നമ്മുടെ ബന്ധപ്പെട്ടവരാണെങ്കിൽ ശരീരത്തിൽ തടവിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കണമെന്നാണ്. എന്നിട്ട് ആയിഷ ബീവി പറയുന്നത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാ ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഫലമ്മാ കാന മർദുഹു ലദീ മാത ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കാരണമായ രോഗം, രോഗത്തിൽ കിടക്കുന്നു റസൂലേ, അവിടത്തേക്ക് രോഗം കലശമായിരിക്കുകയാണ്. ആ സമയത്തിൽ കൈപൊക്കാൻ വരെ റസൂലുള്ളക്ക് വയ്യ. ആ സന്ദർഭത്തിൽ ഞാൻ സൂറത്തുൽ ഫലക്കുന്നാസും ഓതി അവിടുത്തേക്ക് മന്ത്രിക്കാറുണ്ടായിരുന്നു. ആ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞു, ബുഖാരിയിലുള്ള. എന്നിട്ട് ഇങ്ങനെ പലതും മന്ത്രിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ജഅൽതു ആഖുദുഹു യദഹു, ഒരു തവണ ഞാൻ മുത്ത് നേതാവിന്റെ റസൂലുള്ളയുടെ കൈ ഞാൻ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് കൈ പിടിച്ചിട്ട് ലിയജഅലഹാ അലാ സദ്രിഹി, റസൂലിന്റെ കൈയെടുത്തിട്ട് നബി തങ്ങളുടെ നെഞ്ചത്ത് ഞാൻ വെക്കാൻ വേണ്ടി കൈവെക്കുകയും, വഅഖൂലു ഹാദിഹിൽ മഖാല, ഈ മഖാല ഈ വാചകം ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഏത്? അല്ലാഹുമ്മ അദ്ഹിബിൽ ബൈസ, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബിൽ ബൈസ. ഈ ഹദീസിന്റെ അദ്ഹിബിൽ ബൈസ റബ്ബന്നാസി എന്ന് തുടങ്ങുന്ന ദിക്ര് അത് ഞാൻ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ കൈകൊണ്ട് റസൂലുള്ളയുടെ കൈകളെ കൊണ്ട് തന്നെ അവിടുത്തെ നെഞ്ചത്ത് ഞാൻ തടവിക്കൊടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. പഴന്താ റസൂല് ചെയ്തതെന്നോ, ഫൻതസഅയദഹൂമിൻ യദീ, എന്റെ കയ്യിൽ നിന്ന് റസൂലുള്ള കയ്യങ്ങ് വലിച്ചു, കൈ വലിച്ചൂരീം, കൈ എടുത്തു റസൂലുള്ള. കാരണം അവിടുത്തെ സക്കറാത്തിന്റെ ഹാലാണ്, കൈ വലിക്കുകയാണ്. അങ്ങനെ അവസാനം റസൂലുള്ള പറഞ്ഞ വാചകം ഏതാണെന്നോ ആയിഷ ബീവി പറഞ്ഞു തരികയാണ്. വഖാല, അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലാഹുമ്മ അദ്ഖിൽനീ അർറഫീഖൽ അഅലാ. ഈ വാചകമാണല്ലോ മുത്ത് നേതാവ് വഫാത്താകുന്ന നേരം അവസാനമായി പറഞ്ഞത്. ആയിഷ ബീവി പറയുന്നു, എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അദ്ഖിൽനീ അർറഫീഖൽ അഅലാ, അല്ലാഹുവേ എന്നെ ഉന്നതമായ ആ സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണേന്ന്. എന്താ റഫീഖുൽ അഅല എന്ന് പറഞ്ഞാൽ? വൽ മഖ്സൂദു ബിർ റഫീഖിൽ അഅല, റഫീഖുൽ അഅല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മുറാഫഖത്തുൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സാലിഹീന സ്വർഗത്തിലെ ഉന്നത പദവിയിലുള്ള അമ്പിയാക്കന്മാരിലെ കൂട്ടത്തിലേക്ക്, അതേപോലെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലേക്ക്, സ്വാലിഹീങ്ങളിലേക്ക്, അവരൊക്കെ വസിക്കുന്ന സ്വർഗത്തിലേക്ക് എന്നെയും ചേർക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചത് വഫാത്തായത്. അപ്പൊ വഫാത്താകുന്ന ആ നേരത്ത് പോലും ആയിഷ ബീവി എന്താ ചെയ്തത്? നബിതങ്ങളുടെ കൈയെടുത്തിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് മന്ത്രിക്കാനാ ശ്രമിച്ചത്. പക്ഷേ കൈ എന്റെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഊരിയെടുക്കുകയാണ് ചെയ്തത്. കാരണം സക്കറാത്തിന്റെ അവസ്ഥയിലായിരുന്നു.
എന്താ മനസ്സിലായത്? ഇത്തരം ഘട്ടങ്ങളിലൊക്കെ മന്ത്രിക്കേണ്ട മന്ത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രമാണിത്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് കേട്ടോ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു സംഭവം. ആയിഷ ബീവി പറയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർകി ബിഹാദിയ റുഖിയ, ഈ റുഖിയ കൊണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂല് മന്ത്രിക്കാറുണ്ടായിരുന്നത്. ഏതാണത്? അദ്ഹിബിൽ ബൈസ റബ്ബന്നാസി ബിയദിക ശിഫാഉ ലാ കാശിഫ ലഹു ഇല്ലാ അൻത. ഈ ദിക്റായിരുന്നു റസൂലുള്ള മന്ത്രിച്ചിരുന്ന ദിക്റ്. ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഓരോ രൂപം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാ. എല്ലാറ്റിന്റെ ഓരോ രൂപം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരെ, പഠിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. അതല്ലാതെ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഈ ഇത്തരം വിഷയങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജനങ്ങൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ. അതിന്റെ പ്രാധാന്യം ഓർത്തുകൊണ്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇനി നോക്കൂ, നിങ്ങൾ രോഗം ബാധിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നമുക്കൊരു തീ പൊള്ളി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായി എന്ന് വിചാരിക്കുക, ഡോക്ടർമാരെ കാണിക്കുക, ചികിത്സിക്കുക, അനുവദനീയമായ ചികിത്സ നമ്മൾ ചെയ്യുക, അതിന്റെ കൂടെ നമുക്കെന്തു ചെയ്യാം? ഈ നിലക്കുള്ള റസൂലിന്റെ മന്ത്രം കൊണ്ട് മന്ത്രിക്കാം. എത്ര എത്ര സംഭവങ്ങളാണ് എന്റെ സഹോദരന്മാരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹദീസുകളിൽ നിങ്ങൾ നോക്കൂ, ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും ഹാകിമുമൊക്കെ സ്വഹീഹായി ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് നിങ്ങൾ കേൾക്കുക. അൻ മുഹമ്മദ് ബിൻ ഹാതിബിൻ അൻ ഉമ്മിഹി ഉമ്മി ജമീലിൻ, മുഹമ്മദ് ബിൻ ഹാതിബ് റളിയല്ലാഹു അൻഹു തന്റെ മാതാവായ ഉമ്മു ജമീലിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം. എന്താ സംഭവം? ഖാലത്ത്, അവര് പറയാണ്, അഖബൽതു ബിക മിൻ അർളിൽ ഹബശതി ഹത്ത ഇദാ കുന്തു മിനൽ മദീനത്തി അലാ ലൈലത്തിൻ ഔ ലൈലതൈൻ. എന്താ അവര് പറയുന്നത്? മുഹമ്മദ് ബിനു ഹാത്തിബിനോട് ഉമ്മ പറയുകയാണ്, അഖബൽതു ബിക, മോനെ നിന്നെയും കൊണ്ട് ഞാൻ മുന്നിട്ടു, മിൻ അർളിൽ ഹബശ, ഹബശ എന്ന നാട്ടിൽ നിന്ന്, ഹത്ത ഇദാ കുന്തു മിനൽ മദീന, അങ്ങനെ ഞാൻ മദീനയിലെത്തിയിട്ട് അവിടെ ഞാൻ താമസിച്ചു, അലാ ലൈലത്തിൻ ഔ ലൈലതൈൻ, ഒന്നോ രണ്ടോ രാവുകളിൽ ഞാൻ മദീനയിൽ താമസിച്ചു. അങ്ങനെ ആ താമസിക്കുന്ന സന്ദർഭങ്ങളിൽ തബഹത്തു ലക തബീഹൻ, ഞാൻ നിനക്ക് ചില ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയാണ്. ചെയ്യാൻ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ ഫഫനിയൽ ഹതബു, എന്റെ കയ്യിലുള്ള വിറകുകൾ കഴിഞ്ഞുപോയി, തീർന്നുപോയി. അങ്ങനെ ഫഹറജുത്തു അതുലുബുഹു, ഞാൻ വിറകന്വേഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, അതല്ലെങ്കിൽ താമസിക്കുന്ന ടെന്റിൽ നിന്ന് പുറത്തുപോയി. ആ അവസരത്തിൽ, മോനെ നീ ചെറിയ കുട്ടിയാണ്, നീ എന്തു ചെയ്തുവെന്നോ, ഫതനാവലത്തിൽ ഖിദറ, നീ അടുപ്പിൽ വെച്ചിരിക്കുന്ന ചട്ടിയെ നീ കൈകൊണ്ടുപോയി പിടിച്ചു, ചട്ടി നീ പിടിച്ചുപോയി, കലത്തെ നീ പിടിച്ചുപോയി. അപ്പോഴെന്ത് സംഭവിച്ചെന്നോ, ഫൻകഫഅത് അലാ ദിറാഇക്, നിന്റെ മുഴങ്കയില്ല അടുപ്പിലിരിക്കുന്ന വെള്ളമുള്ള കലം നിന്റെ മുഴങ്കയിലേക്ക് മറിഞ്ഞുപോയി. ചെറിയ കുട്ടികൾ അങ്ങനെ പിടിക്കുമല്ലോ അടുപ്പിൽ പോയിട്ട്. അങ്ങനെ നിന്റെ കൈ പൊള്ളിപ്പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്നോ, ഫഅതൈതു ബിക നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെയും കൊണ്ട് ഞാൻ റസൂലിന്റെ അടുക്കലേക്ക് പോയി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ബി അബീ വ ഉമ്മി യാ റസൂലല്ലാ, ആദാ മുഹമ്മദ് ബിനു ഹാതിബിൻ, നബിയേ ഇത് മുഹമ്മദ് ബിനു ഹാതിബാണ്, ഇതെന്റെ മോനാണ്, ഇതാ തീ ബാധയേറ്റിട്ടുണ്ട്, തീ പൊള്ളിയിട്ടുണ്ട് നബിയേ. അപ്പോഴെന്താ റസൂല് ചെയ്തതെന്നോ, ഫതഫല ഫീ ഫീകാ, ഉമിനീര് കൂട്ടി ഉമിനീര് കലർത്തിയിട്ട് നിന്റെ വായിലേക്ക് റസൂലുള്ള ഊതി, അതല്ലെങ്കിൽ നേരിയ നിലക്ക് തുപ്പി. വ മസഹ അലാ റിസിക്ക്, നിന്റെ തലയിൽ റസൂലുള്ള തടവുകയും ചെയ്തു. വ ദആലക്ക്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. വ ജഅല യതുഫുലു അലാ യദൈക, നിന്റെ കയ്യിലേക്ക് റസൂലുള്ള ഉമിനീര് കലർത്തിയിട്ട് ഇങ്ങനെ ഊതുകയാണ്. ഊതിക്കൊണ്ടിരിക്കുമ്പോൾ വയക്കൂലു, റസൂലുള്ള ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അദ്ഹിബിൽ ബൈസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നമ്മൾ പഠിച്ച ആ ദിക്റിലേ മുമ്പ് പറഞ്ഞ ദിക്റ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുള്ള തീ പൊള്ളിയതിലേക്ക് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഊത്തെന്ന് പറഞ്ഞ് അത് ഖുറാഫാത്താണെന്ന് നീ പറയണ്ട, റസൂലുള്ളയുടെ ഹദീസിനെയാണ് നീ നിഷേധിക്കുന്നതെന്ന ഓർമ്മ വേണം നിനക്ക്. റസൂലുള്ള ഊതിക്കൊണ്ട് പറയാണ്, എന്നിട്ട് സഹാബ വനിത പറയാണ്, ഫമാ കുന്തു ബിക മിൻ ഇൻദിഹി ഹത്താ ബരിയത്ത് യദുക മോനേ, നിന്റെ കൈ സുഖമാകുന്നത് വരെ ഞാൻ റസൂലുള്ളയുടെ അടുക്കൽ താമസിച്ചു മോനെ, നിന്റെ കൈ ഭേദമായി അതുവരെ ഞാൻ അവിടെ താമസിച്ച് നീ നിലക്ക് റുഖിയ ചെയ്യാൻ റസൂലുള്ള റുഖിയ ചെയ്തിട്ടാണ് നിന്റെ കൈ ഭേദമായത്. നിന്റെ കൈയിലേക്ക് അവിടുന്ന് ഉമിനീര് കലർത്തി ഊതുമ്പോൾ പറഞ്ഞിരുന്ന ദിക്കറിതായിരുന്നു. ഏതാണ് ആ ദിക്കറ്? നേരത്തെ പറഞ്ഞ ദിക്കറ് പഠിച്ചോ? അതുകൊണ്ട് ഭൗതികമായ നിലക്ക് തന്നെ പിശാച് ബാധയല്ലാതെ തന്നെ ഒരു രോഗമുണ്ടായാൽ നമുക്കൊന്ന് മന്ത്രിച്ചു നോക്കിക്കൂടെ? റസൂലുള്ളയുടെ ചജ്ജയാണ് എല്ലാറ്റിനുമുള്ള മന്ത്രമാണത്. അപ്പൊ ഇതൊരു രൂപം, മന്ത്രത്തിന്റെ ഒരു രൂപം നിങ്ങളിപ്പോ പഠിച്ചു, റസൂലുള്ളാഹിന്റെ മന്ത്രത്തിന്റെ ഒരു രൂപം പഠിച്ചു, മറക്കരുത്. ഇനി രണ്ടാമത്തെ രൂപം പറയട്ടെ, അതും സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് തന്നെ. എന്താ രണ്ടാമത്തെ രൂപം? അന്നായിഷത്ത് റളിയല്ലാഹു അൻഹ, പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളയുടെ പത്നി, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല്, കാന യഖൂലു ലിൽ മരീദി, രോഗിയെ മന്ത്രിക്കുന്ന നേരത്ത് അവിടുന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പഠിച്ചോളണം, അടുത്ത ആഴ്ച ഞാൻ ഇതിന്റെ ഒക്കെ ടെക്സ്റ്റ് നിങ്ങൾക്ക് തരും, എല്ലാവരും പഠിച്ചോളണം. ആ ഇനിങ്ങനെ മിന്നെ മിന്നെ പോയാൽ പറ്റൂല, പഠിക്കണം, കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നോക്കൂ, നിങ്ങൾ എന്താ രോഗിയെ മന്ത്രിക്കുന്ന നേരം റസൂലുള്ള പറയാറുണ്ടായിരുന്നത്? ബിസ്മില്ലാഹി തുറുബത്തു അർദിന ബിരീഖത്തി ബഅദിന യുഷ്ഫാ സഖീമുന ബിഇദിനി റബ്ബിന. രോഗിയെ മന്ത്രിക്കുന്ന നേരം റസൂലുള്ള പറഞ്ഞിരുന്ന വാചകമാണിത്, ബിസ്മില്ലാഹി തുറുബത്തു അർദിന ബിരീഖത്തി ബഅദിന യുഷ്ഫാ സഖീമുന ബിഇദിനി റബ്ബിന. ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം നമ്മൾ പഠിച്ചു പോയതാണ് മുമ്പ്. ബിസ്മില്ലാ എന്ന് പറയും, എന്നിട്ട് പറഞ്ഞു അവിടുന്ന് പറയും, തുറുബത്തു അർദിന, നമ്മുടെ നാട്ടിലെ മണ്ണുകൊണ്ട്, ബിരീഖത്തി ബഅദിന, നമ്മളിൽ ചിലരുടെ ഉമിനീര് കൊണ്ട്, യുഷ്ഫാ സഖീമുന, നമ്മുടെ രോഗി ഭേദമാകുന്നു, ബീദിനി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ അനുവാദ പ്രകാരം, മണ്ണിന്റെ പ്രത്യേകത കൊണ്ടല്ല, ഉമിനീരിന്റെ പ്രത്യേകത കൊണ്ടല്ല, അതൊക്കെ സബബുകളാണ്, അതൊന്നുമല്ല രോഗം മാറ്റുന്നത്, അല്ലയാണ് രോഗം മാറ്റുന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരി എവിടെ ഉദ്ധരിച്ചതെന്നറിയോ? ഫിത്തിബി, ചികിത്സയുടെ ചാപ്റ്ററിൽ. ഇനി ഇമാം മുസ്ലിം എവിടെ ഉദ്ധരിച്ചതെന്ന് കേൾക്കണോ? കേട്ടോളിയും. ഇമാം മുസ്ലിം എവിടെ ഉദ്ധരിച്ചത്? ഈ ഹദീസിന്റെ മേലെ ഹെഡിങ് കൊടുത്തു ഇമാം മുസ്ലിം, ബാബു ഇസ്തിഹ്ബാബി റുഖിയ, റുഖിയ സുന്നത്താണ്, മിനൽ ഐനി, കണ്ണേറിൽ നിന്നും, വന്നംലത്തി, ശരീരത്തിലുണ്ടാകുന്ന കുരുക്കളിൽ നിന്നും, വൽഹുമത്തി, വിഷബാധയേൽക്കുന്നതിൽ നിന്നും, വന്നലറത്തി, കണ്ണേറ് ബാധിക്കുന്നതിൽ നിന്നുമൊക്കെ അതിനുള്ള റുഖിയ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ഇമാം മുസ്ലിം ഈ ഹെഡിങ്ങും കൊടുത്തിട്ട് അതിന്റെ താളെ രേഖപ്പെടുത്തിയ ഹദീസാണിത്. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസിൽ നിന്ന് എങ്ങനെയാ റുഖിയയുടെ രൂപം മനസ്സിലാക്കുക? പണ്ഡിതന്മാർ വിശദീകരിച്ചു, കേട്ടോളിയും. ഖാല നബവി, ഇമാം നബവി പറയാണ്, മഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ ആശയം എന്താണെന്നോ, എങ്ങനെയാ റുഖിയ ചെയ്യേണ്ടത് കേട്ടോ. റസൂലുള്ള എങ്ങനെയാ റുഖിയ ചെയ്തത്? അന്നഹു യഖുദു മിൻ റീഖി നഫ്സിഹി, സ്വന്തം വായിൽ നിന്ന് അല്പം ഉമിനീർ അവിടുന്ന് എടുക്കും. അലാ ഇസ്ബഇഹി സബ്ബാബ, അവിടുത്തെ ചൂണ്ട് വിരലിൽ ഉമിനീരെടുക്കും. എന്നിട്ട് സുമ്മ യലഹുഹ അലത്തുറാബി, അത് മണ്ണിൽ വെക്കും റസൂലുള്ള. ഫയുഅല്ലിഖു ബിഹാ മിൻ ഹുശൈൻ, മണ്ണിൽ നിന്ന് അല്പം ഉമിനീർ, അല്പം പൊടിമണ്ണ് ആ ഉമിനീരിൽ റസൂലുള്ള കലർത്തും. സുമ്മ യതമസ്സഹു ബിഹി അലൽ മൗദിഇൽ ജരീഹ്, രോഗം ബാധിച്ച ഭാഗത്ത് ആ കൈവിരൽ കൊണ്ട് റസൂലുള്ള തടവും. വയഖൂലു ഹാദൽ കലാം ഫീ ഹാലിൽ മസ്ഹി, തടവുന്ന നേരം ഈ കലാം റസൂലുള്ള പറയുകയും ചെയ്യും. അസ്വസ്ഥത ബാധിച്ച ഭാഗത്ത് ആ ഉമിനീര് കലർത്തിയ മണ്ണും കലർത്തിയ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ തടവുമ്പോ റസൂലുള്ള പറയും എന്ത്? ബിസ്മില്ലാഹി തുർബത്തു അർലിന ബിരീഖി ബിരീഖത്തി ബഅദിന യുഷ്ഫാ സഖീമുന ബിഇദിനി റബ്ബിന. റവാഉൽ ബുഖാരി, ബുദ്ധി മാറ്റി വെച്ചോ, റസൂലുള്ളാന്റെ ഹദീസ് സ്വീകരിച്ചോ. ഇതൊരു മറ്റൊരു റുഖിയന്റെ രൂപ. ആ ഇതൊക്കെ എന്റെ ബുദ്ധിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാ? നിനക്ക് ബുദ്ധി ഉണ്ടോ അല്ലേ എന്ന് നമുക്കറിയില്ല, പക്ഷെ അള്ളാഹുന്റെ റസൂല് പറഞ്ഞതാണിത്. നിന്റെ ബുദ്ധിയല്ല മാനദണ്ഡം, നിന്റെ ബുദ്ധിയല്ല മാനദണ്ഡം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ചില ആളുകൾ പറഞ്ഞു, അതുകൂടെ പറയണല്ലോ, പറയുമ്പോ എല്ലാം നമ്മൾ പറയണല്ലോ. ചില ആളുകൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിന് മാത്രമേ ആ പ്രാധാന്യമുള്ളൂ, മദീന മദീനയിലെ മണ്ണിനും മാത്രമേ ആ പ്രാധാന്യമുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ റസൂല് പറഞ്ഞത് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. എന്നിട്ട് ഈ അഭിപ്രായം ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, വൽ അസഹു, ഏറ്റവും ശരിയായ അഭിപ്രായം അൽ ഉമൂം, ഇത് എല്ലാവർക്കും ബാധകമാണ്. കാരണം വശിഫാഉ മിനല്ലാഹി തആല, ശിഫ അല്ലാഹുവാണല്ലോ തരുന്നത്. യജ്അലുഹു ഫീമാ യശാഉ മിനൽ അസ്ബാബി, ചില കാരണങ്ങൾ അവൻ ഉദ്ദേശിച്ച കാരണങ്ങളിലൂടെ അല്ലാഹുവാണല്ലോ ശിഫ തരുന്നത്. മൊത്തത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അസഹായ അഭിപ്രായം അതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു സഹോദരന്മാരെ. അപ്പോ രണ്ടാമത്തെ റുഖിയയുടെ രൂപം നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി വേദനയും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പഠിപ്പിച്ച ഒരു റുഖിയുണ്ട്. ആ റുഖിയ കേട്ടോളി. അതെന്താണ്? ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ശരിക്കും ശ്രദ്ധിച്ചോളണം, ഈ ക്ലാസ്സിൽ പറയണ കുറേ ദിക്ർ പഠിക്കാനുള്ളത് തന്നെയാണ്. കേട്ടോളി. അന്നഹു ശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം അതാ ആവലാതി പറയുന്നു, പരാതിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നബി തങ്ങളോട് തന്റെ വിഷമം പറയുകയാണ്. എന്ത്? വജഅൻ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലമ, ഇസ്ലാമായതിനു ശേഷം എന്റെ ശരീരത്തിൽ നല്ല വേദന അനുഭവപ്പെടുന്നു. നബിയെ, ഞാൻ മുസ്ലിമായത് മുതൽ എനിക്ക് ശരീരത്തിൽ ആകെ ഒരു വേദന, വല്ലാത്തൊരു അസ്വസ്ഥത, നല്ല വേദനയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ഉസ്മാൻ ഇബ്നു അബില്ലാസിനോട് റസൂലുള്ള പറയാണ്, വേദന ഉണ്ടല്ലേ, എങ്കിൽ എന്താ ചെയ്യേണ്ടത്? അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈ നീ വെക്കുക. റുഖിയയുടെ രൂപ പറയുന്നു കേട്ടോ. വേദനയുള്ള ഭാഗത്ത് ഉറക്കം വരുന്നുണ്ടോ? വേദനയുടെ ഭാഗത്ത് എന്ത് വേണം? നിന്റെ കൈ വെക്കണം. വഖുൽ, എന്നിട്ട് നീ പറഞ്ഞോളണം, ബിസ്മില്ലാഹി തലാസ, മൂന്ന് തവണ ബിസ്മില്ലാ എന്ന് പറയണം. കൈവച്ചിട്ട് ബിസ്മില്ലാ 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 മൂന്ന് തവണ പറയാ. വഖുൽ സബ മറാതിൻ, അതിനുശേഷം നീ ഏഴ് തവണ പറഞ്ഞോളണം. എന്ത്? അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഇതാ പറയേണ്ടത്. ഇത് അധിക ആളുകൾക്കും അറിയിരിക്കും. എന്താ പറയേണ്ടത്? അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഇതാ അഭയം തേടുന്നു. വഖുദ്റതിഹി, അവന്റെ കഴിവ് കൊണ്ട്. മിൻ ശർരി മാ അജിദു വഉഹാദിറു, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന്, അതിന്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് ഏഴ് തവണ പറഞ്ഞാൽ നിനക്ക് സുഖ അസുഖം ഭേദമാകും. ഇമാം അഹമ്മദും അതേപോലെ തന്നെ ഇമാം മുസ്ലിമും അബൂദാവൂദും തിർമിദിയും നസായിയും ഇബ്നു മാജയും ഒക്കെ ഒന്നിച്ചുദ്ധരിച്ച ഹദീസാണ്. ദുർഖിയയുടെ ഒരു രൂപം എന്താ? വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, ബിസ്മില്ലാഹി സലാസൻ, എന്നിട്ട് ഏഴ് തവണ പറയാ. എന്താ പറയുന്നത്? അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. എത്ര ലളിതമാണ്. ഇനി കേട്ടോ, ഇതൊരു രൂപം. ഇനി മറ്റൊരു രൂപം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ രോഗിയുടെ അടുത്ത് പോകാന്ന് വിചാരിച്ചോ, സന്ദർശനം, രോഗ സന്ദർശനം നല്ലൊരു സുന്നത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. ഏതാണ്? സുന്നത്തും മുഹക്കദാണ്, ശക്തമായ സുന്നത്താണ് രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ. രോഗിയെ സന്ദർശിക്കുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണ്ടേ രോഗിക്ക്? സഹോദരങ്ങളെ, റസൂലുള്ള പറയാണ്, മൻ ആദ മരീളൻ, ഒരാൾ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ, ലം യഹ്ലുർ അജലുഹു, അയാളുടെ മരണത്തിന്റെ അവസരം എത്തിയിട്ടില്ല, അവധി എത്തിയിട്ടില്ല. അല്ല, മരണം കണക്കാക്കിയിട്ടില്ല, രോഗത്തിലാണ്, മരണത്തിന്റെ അജലെത്തിയിട്ടില്ല എങ്കിൽ, ഫഖാല ഇൻദഹു സബഅമിറാരിൻ, രോഗിയുടെ അടുത്ത് വെച്ച് ഏഴ് തവണ നീ പറഞ്ഞോളണം. എന്താ പറയേണ്ടത്? അസ്തലുല്ലാഹല്ലലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫിയക്, എന്താ പറയേണ്ടത്? അസ്അലുല്ലാഹല്ലദീം റബ്ബൽ അർശില്ലദീം അയ്യശ്വിയക്, അസ്അലുല്ലാ അല്ലാഹനോട് ഞാൻ ചോദിക്കുന്നു, അല്ലദീം മഹാനായ റബ്ബിനോട്, റബ്ബൽ അർശില്ലദീം മഹത്തായ അർശിന്റെ ഉടമയായ റബ്ബ്, ആ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ്, അയ്യശ്വിയക, നിനക്ക് രോഗം സുഖപ്പെടാൻ വേണ്ടി ഇത് 7 തവണ രോഗിയുടെ അടുത്ത് വെച്ച് പറഞ്ഞാൽ തമാശക്ക് വേണ്ടി പോലും കളവ് പറയാത്ത നമ്മുടെ നേതാവ് പറയുന്നു, ഇല്ലാ ആഫാഉല്ലാഹു മിൻ ദാലികൽ മറളി, ആ രോഗത്തിൽ നിന്ന് അല്ലാ അയാൾക്ക് ഭേദം നൽകാതിരിക്കുകയില്ല, ആ രോഗത്തിൽ നിന്ന് അല്ലാഹു അയാൾക്ക് ശമനം നൽകാതിരിക്കുകയില്ല. പറയണം നമ്മൾ രോഗിന്റെ അടുത്ത് വെച്ച്, അവധി എത്തിയിട്ടില്ലെങ്കിൽ രോഗം സുഖാവും. നോക്കൂ, നിങ്ങൾ ഇത് രോഗിയുടെ അടുത്ത് പോയാൽ ഉള്ള ഒരു മന്ത്രമാണ്. ഇനി കേൾക്കണോ? ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മന്ത്രമാണ്. ആ മന്ത്രത്തെ പറഞ്ഞാലേ, ജിബ്രീൽ അലൈഹിസ്സലാം വരെ മന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചില ചങ്ങാതിമാർക്ക് മന്ത്രം എന്ന് പറഞ്ഞാൽ അലർജിയാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരെ മന്ത്രിച്ചിട്ടുണ്ട്. അമ്മാർ ബിനു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവേശിച്ചു. അമ്മാർ ബിനു യാസർ റസൂലിന്റെ അടുത്ത് പോയി. അങ്ങനെ റസൂലിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വഹുവ യുഅകു നബി, അതാ പനി ബാധിച്ച് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അവസരത്തിൽ അമ്മാറിനോട് റസൂലുള്ള പറയാണ്, അലാ ഉഅല്ലിമുക റുഖിയതൻ റഖാനി ബിഹാ ജിബ്രീൽ, എന്നെ ജിബ്രീൽ മന്ത്രിച്ച മന്ത്രം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ അമ്മാറേ. പഠിപ്പിക്കാൻ പാടില്ല എന്നാ നമ്മളെ ഭാഷ്യം. റസൂല് പഠിപ്പിച്ചു കൊടുക്കുക സഹാബത്തിന്. എവിടുന്നല്ലേ ആളുകൾ ദീന് മനസ്സിലാക്കിയത്? വല്ലാത്തൊരു ആദാബ് തന്നെ, വല്ലാത്തൊരു മുസീബത്ത് തന്നെ അത്. റസൂലുള്ള പറയാണ്, എന്നെ ജിബ്രീൽ പഠിപ്പിച്ച മന്ത്രം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? കുൽത്തു, ഞാൻ പറഞ്ഞു, ബലായ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ പഠിപ്പിച്ചു തന്നാലും. ഫഅല്ലമഹു, അങ്ങനെ നബിതങ്ങൾ മന്ത്രം പഠിപ്പിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ. എന്താ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മന്ത്രം എന്നറിയോ? ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് അർഖീക വല്ലാഹു യശ്ഫീക മിൻ കുല്ലി ദാഇൻ യുദീക എന്നായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മന്ത്രം എന്താ? ബിസ്മില്ലാ, അല്ലാന്റെ നാമത്തിൽ, അർക്കീക, നിന്നെ ഞാൻ മന്ത്രിക്കുന്നു, വല്ലാഹു യശ്ഫീക, അല്ലാഹു നിനക്ക് ശമനം തരട്ടെ, മിൻ കുല്ലി ദാഇൻ യുദീക, നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നിനക്ക് എന്തു തരട്ടെ? ശമനം തരട്ടെ. ഇതായിരുന്നു സഹോദരങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചത്. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ നമുക്ക് കാണാം, സ്വഹീഹായ പരമ്പരയോടുകൂടെ ഉദ്ധരിച്ചതാണ്. ഇതാണ് ഇപ്പൊ റുഖിയ. ഈ ചർച്ച നടക്കുന്ന സാധനല്ലേ, അതിപ്പോ ഈ പറഞ്ഞതാ, വേറൊന്നുമല്ല വേറൊന്നുമല്ല. ഇതാണ് ഈ റുഖിയ. എന്ത്? ഇതാണിപ്പോ ഈ റുഖിയാന്ന്, വേറൊന്നുമല്ല. ഇതിനിപ്പോ അത്ര തർക്കിക്കാണ്ടോ? ഹദീസിലുള്ളതല്ലേ, ഇതേപോലെ ചെയ്യണം, ഇങ്ങനെയാ റുഖിയ ചെയ്യേണ്ടത്, ഇതാണ് റുഖിയയുടെ രൂപം. അത് രോഗം പിശാച് ബാധിച്ചു എന്ന് ഉറപ്പുവേണമെന്നൊന്നുമില്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലും ചെയ്യാം. കെ മൗലവിയുടെ ഫത്വ കേൾപ്പിച്ചില്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ? എന്താ പറഞ്ഞത്? മരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അത്തരം അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നതിന് കുഴപ്പമില്ല എന്നല്ലേ കെ മൗലവി പറഞ്ഞത്? ഇത് സർവാംഗീകൃതമാണ്. ഇനി മാത്രമല്ല, ചില ആളുകൾ പറയും അത് റസൂലിന് മാത്രമേ പിശാച് ബാധ ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ എന്ന് പറയുന്നതിൽ ഒരു ഗൂഢതന്ത്രമുണ്ട്. അതെന്താ? ഈ സംഗതി അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് നബിതങ്ങൾക്ക് മാത്രമേ അത് അറിയൂ എന്ന് പറയുന്നത്. അതിന്റെ പിന്നിലൊരു നിഗൂഢ ലക്ഷ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തന്റെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ പരിഭാവനമായ സന്ദേശങ്ങളെ ജനങ്ങളിൽ നിന്ന് മറയിടാനുള്ള പിശാചിന്റെ ഗൂഢമായ ശ്രമമാണ്. പറയാതിരിക്കാൻ പറ്റുകയില്ല. അതാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത, അവിടുന്ന് ചെയ്ത്, അവിടുന്ന് കൽപ്പിച്ച, അനുവാദം കൊടുത്ത മരണത്തിന്റെ വേദനയിൽ കഴിഞ്ഞുകൂടുന്ന നേരത്ത് പോലും പ്രിയപ്പെട്ട പത്നിയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ലോകത്തിന്റെ റസൂലിനെ മന്ത്രിക്കാൻ ഒരുങ്ങിയ നേരം പോലും അങ്ങനെയുള്ള അത്രയും പ്രാധാന്യത്തോടുകൂടെ തന്റെ അടുക്കലേക്ക് കടന്നു വന്ന സഹാബത്തിന് പോലും റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ഈ മന്ത്രങ്ങളെ സമൂഹത്തിൽ നിന്ന് മറയിടാനുള്ള ശ്രമമാണ് അത് റസൂലുള്ളാഹിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നതിൽ, അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആ ഗൂഢലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനി മനസ്സിലാക്കേണ്ടത്, ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനേ സമയമുണ്ടാവുള്ളൂ, കുറച്ച് ലേറ്റായിട്ടല്ലേ തുടങ്ങിയത്, ബാക്കി ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അന്ന് പറയാം. നോക്കൂ, നിങ്ങൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണേറ് ബാധിച്ചു, ഒരു കാര്യം മാത്രമേ എന്ന് പറയുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത ആഴ്ച. കണ്ണേറ് ബാധിച്ചു എന്ന് വിചാരിക്കാം, കണ്ണേറ് ബാധിച്ചാൽ എങ്ങനെയാ റുക്കിയ ചെയ്യേണ്ടത്, അതാണ് ഇനി പറയാൻ പോണത്. കണ്ണേറ് ബാധിച്ചാൽ എങ്ങനെയാണ് റുക്കിയ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് റുക്കിയ ചെയ്യേണ്ടത്, മൊത്തത്തിലുള്ള റുക്കിയ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഓരോ സ്പെഷ്യൽ കേസിന് അതിനുള്ള മെഡിസിൻ എന്താണെന്നാ പറയാൻ പോണത്. കേട്ടോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദ്യം കണ്ണേറിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോ, കണ്ണേറിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോ. എന്താ റസൂലുള്ള പറഞ്ഞു എന്നറിയോ, അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ കിതാബില്ലാഹി തആല വഖലാഇഹി വഖദരിഹി ബിൽ അംഫുസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താ അവിടുന്ന് പറഞ്ഞതെന്നോ, എന്താ പറഞ്ഞത്, അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ബഅദ കിതാബില്ലാഹി അസ്സ വജൽ വഖലാഇഹി വഖദരിഹി, അല്ലാഹുവിന്റെ ഖലാഉം ഖദറും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നോ, ബില്ലംഫുസി ഐനിയൽ ഐന, കണ്ണേറ് ബാധിച്ചത് കാരണമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് അല്ലാന്റെ കലാകതിർ കഴിഞ്ഞാൽ പിന്നെ കണ്ണേറ് കൊണ്ടാണ് എന്ന്, കണ്ണേറ് കൊണ്ടാണ് എന്ന്. അഖ്റജൽ ബസ്സാർ ബിസനദിൻ ഹസനിൻ, ഹസനായ സനദോടുകൂടെ ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്ന രേഖപ്പെടുത്തിയ ഹദീസാണിത്. കണ്ണേറ് ബാധിച്ചു, എന്താ പരിഹാരം, എന്താ പരിഹാരം, റുഖിയ കേട്ടോളി, രണ്ട് ചികിത്സ ഉണ്ട് കണ്ണേറ് ബാധിച്ചാൽ. ഇതൊന്ന് സമൂഹം പെട്ടെന്ന് അംഗീകരിക്കൂല, പക്ഷെ നമുക്ക് നിവൃത്തില്ലല്ലോ, ഹദീസിലുള്ളത് അംഗീകരിക്കല്ലാണ്ടേ. രണ്ട് ചികിത്സ ഉണ്ട്, രണ്ട് തരം ചികിത്സ ഉണ്ട്. ഒന്നാമത്തെ ഇനം കേട്ടോ, നമുക്ക് കണ്ണേറ് ബാധിക്കാൻ കാരണക്കാരൻ ഇന്ന ആളാണെന്ന് നമുക്കറിയുമെങ്കിൽ, കണ്ണേറ് ബാധിക്കാൻ കാരണക്കാരൻ ഇന്ന ആളാണെന്ന് നമുക്കറിയും. അതെങ്ങനെ, ഒരു ചങ്ങാതിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അസുഖമുണ്ടായാൽ നീ എന്നെ കണ്ണേറ് ബാധിക്കാൻ കാരണം എന്നാണ് പറഞ്ഞിട്ട് ചണ്ട കൂടലല്ല, പ്രശ്നം ഉണ്ടാക്കലല്ല, നീ എന്റെ പ്രസംഗം കേട്ട ആ ഒരു സമൂഹത്തിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത് ആ ചങ്ങായിന്നായിരിക്കും കണ്ണേറ് കാരണം, ഓനെ ഞാൻ വിടൂല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കലല്ല. പിന്നെ പിന്നെ ഒരാള് ഒരു വർത്തമാനം പറഞ്ഞു, അപ്പൊ നമുക്ക് അസുഖം ബാധിച്ചു, അതിൽ കുട്ടിക്ക് അസുഖം ബാധിച്ചു, അസുഖം ബാധിച്ച സന്ദർഭത്തിൽ അയാള് പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ചിലപ്പോ അങ്ങനെ ആയിരിക്കാലോ, ഞാൻ എന്റെ വാചകം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചതാണെങ്കിലോ എന്ന് പറഞ്ഞ അയാള് സമ്മതിക്കണം, അതല്ലെങ്കിൽ ഞാനങ്ങനെ ഒരാളങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് സംശയം ഉണ്ടായപ്പോ നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടാട്ടോ, എന്റെ സാധ്യത ഉണ്ട്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ, സാധ്യത ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു തരികയാണെങ്കിൽ ഉപകാരമായിരുന്നു, അത് കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് നല്ല നിലക്ക് ഒരാൾ അംഗീകരിക്കുകയാണ്, നമുക്കറിയാം ആരുടെ കാരണമായാണ് നമുക്ക് സാധ്യത ഉള്ളത് എന്ന് അറിയാമെങ്കിൽ അതിനുള്ള ചികിത്സ ഒരു രൂപത്തിലാണ്. അതിനുള്ള ചികിത്സ ഏതാ, അന്നബി ഉമാമത്ത് ബിൻ സഹിൽ ബിൻ ഹുനൈഫിൻ റളിയല്ലാഹു അൻഹു, അതാ അബു ഉമാമ സഹിൽ ബിൻ ഹുനൈഫിൽ നിന്നും നിവേദനം. ഹദീസിൽ കാണാം, മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്, മറ ആമിറു ബിൻ റബിആ ബി സഹിൽ ബിൻ ഹുനൈഫിൻ, സഹിൽ ബിൻ ഹുനൈഫ് ഒരു തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കെ ആമിറു ബിൻ റബിആ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നുപോയി. അപ്പോൾ ശരീരത്തിൽ വസ്ത്രമില്ലാതെ അരമുണ്ടെടുത്തു കുളിക്കുന്ന നേരം അതാ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭംഗി കാണുന്നു. അപ്പോൾ അതാ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മറക്കൽ യൗം വലാ ജിൽദ മുഹബ്ബാതിൻ, എന്തൊരു ഭംഗിയുള്ള ശരീരമാണ് നിന്റെ ശരീരം, ഇങ്ങനെ ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അത് പറഞ്ഞ ഉടനെ ഫമാ ലബിഥ അൻ ലബിഥ ബിഹി, അതാ മറിഞ്ഞു വീഴുന്നു ആര്, സഹിൽ ബിൻ ഹുനൈഫ അതാ മറിഞ്ഞു വീഴുന്നു, വേദനയോടുകൂടെ വീഴുന്നു. കണ്ട സ്വഹാബിമാര് ഫൗതിയ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയുടെ അരികിൽ ആരെ കൊണ്ടുവരുന്നു? സഹിലിനെ കൊണ്ടുവരുന്നു. ഫഖീല ലഹു, എന്നിട്ട് നബിയോട്, നബി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതിരിക്ക് സഹിലൻ സരിയാ, ഈ സഹിലിന് മൻ തത്തഹിമൂന ബിഹി ഖാലൂ ആമിർ ഇബ്നു റബിയാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സഹാബിയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂൽ ഉടൻ തന്നെ ചോദിച്ചത് എന്താണെന്നോ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് ഈ സഹാബിക്ക് ഇങ്ങനെ ബാധിക്കാൻ ആരെങ്കിലും സംശയമുണ്ടോ? കാലു, അവർ പറഞ്ഞു, ആമിർ ഇബ്നു റബിയ, ആമിർ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നോ, അലാമ യഖ്തുലു അഹദുക്കും അഖാ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊല്ലുകയാണോ? സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കൊല്ലുകയാണോ? ഇദാറാ അഹദുക്കും മിൻ അഖീഹിമാ യുജിബുഹു, തന്റെ സഹോദരനിൽ അത്ഭുതമുളവാക്കുന്ന ഒന്ന് നിങ്ങൾ കണ്ടാൽ, ഫൽ യദുഉ ലഹു ബിൽ ബറക, നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണേ. വരാതിരിക്കാനുള്ള മുൻകരുതലാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒന്ന് തന്റെ സഹോദരനിൽ കണ്ടാൽ ആദ്യം പറഞ്ഞു, മാശാ അല്ലാ, അല്ലാ യുബാരിക് ഫീ, നിന്നിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകട്ടെ, അല്ല നിനക്ക് ബറക്കത്ത് നൽകട്ടെ, മാഷാ അല്ലാ. അത് കണ്ണേറിനെ തടുക്കുന്ന ഒന്നാണ്. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ആ ചികിത്സയുടെ ഒന്നാം രൂപം പഠിച്ചോ. എന്താ നബി ചെയ്തത്? സുമ്മദാബിമായിൻ, വെള്ളം കൊണ്ടുവരാൻ റസൂൽ ആവശ്യപ്പെടുന്നു. പിന്നെ എന്നിട്ടോ, ഫഅമറ ആമിറൻ, ആമിറിനോട് റസൂലുള്ള കൽപ്പിക്കുന്നു, അയ്യതവല്ലാ, ഉളുവെടുക്ക് ആമിറേ. ആമിറ് കാരണമാണല്ലോ കണ്ണേറുണ്ടായത്, അതുകൊണ്ട് ആയിൻ, കണ്ണേറ് ആരുടെ കാരണമായോ ഉണ്ടായത്, അവനോട് റസൂലുള്ള പറഞ്ഞിരുന്നു ഉളുവെടുക്കാൻ. അങ്ങനെ ഫഹസല വജ്ഹു, അദ്ദേഹത്തിന്റെ മുഖം കഴുകി, വയദൈഹി, കൈകൾ കഴുകി, ഇലാ മിറുഫഖൈനി, മുട്ടുവരെ, വറുക്കുബത്തൈഹി, കാലിന്റെ മുട്ടുവരെ കാല് കഴുകി, വദാഖിലത്തെ ഇസാരിഹി, അതുപോലെ തന്നെ അരഭാഗമില്ലേ, ആ തുണിയെടുക്കുന്ന അരഭാഗം, ആ ഭാഗവും കഴുകാൻ പറഞ്ഞു. എന്നിട്ട് ആ ബാധേറ്റ കണ്ണേറ് ബാധിച്ചുപോയ സഹാബിയുടെ മേലെ പിന്നിൽ നിന്ന് ആ വെള്ളമൊഴിക്കാൻ വേണ്ടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വെള്ളമൊക്കെ ഫീ കദഹിൻ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഒരു പാത്രത്തിലേക്ക് കഴുകുകയും, സുമ്മസുബ്ബദാരിക്കൽ മാവു അലൈഹി, ആ വെള്ളമൊഴിക്കുന്നു. എന്ത്? യസുബ്ബുഹു റജുലുൻ അലാ റഇസിഹി വലഹരിഹി, തലയുടെ മുകളിലൂടെ പിന്നിൽ നിന്ന് പുറത്തേക്ക് അത് ആ വെള്ളമൊഴിക്കുന്നു. മിൻ ഖൽഫിഹി, ബാധിച്ചയാളുടെ പിന്നിൽ നിന്ന്. അങ്ങനെയാകുമ്പോൾ യുക്ഫി ഉൽ കദഹ വറാഅഹു ഫഫഅല ബിഹി ദാലിക, പാത്രം ബാക്കിൽ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ അങ്ങ് ചെയ്തപ്പോ കേൾക്കണോ, ഫറാഹ സഹിലുൻ മഅന്നാസി ലൈസ ബിഹി ബൈസുൻ, ആ നിമിഷം തന്നെ അതാ സഹിലിന്റെ രോഗം അങ്ങ് മാറിപ്പോയി. ഇത് കേട്ടാൽ ചില ആളുകൾ പറയും, പഠിച്ചോനെ എന്തൊരു ഖുറാഫാത്താണ് ഈ പ്രചരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്കത് പറയാൻ പറ്റുമോ? നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച് നമുക്കത് തള്ളാൻ പറ്റുമോ? സഹോദരങ്ങളെ, തള്ളാൻ കഴിയൂല. അപ്പൊ ബാധ ആരാണ്? ആയിന്. ആരെ കണ്ണേറാ ബാധിച്ചതെന്ന് സംശയമുണ്ടെങ്കിൽ എന്ത് വേണം? കഴുകിയിട്ട് ബാക്കി കൂടെ അയാളെ ശരീരത്തിൽ ഒഴിക്കുക. ഇതന്നെ മാർഗം. ഇത് ഒന്നും രണ്ടും ഹദീസിലുള്ളതെന്നല്ലേ. എനിക്ക് നിഷേധിക്കാൻ കഴിയൂല. ഞാൻ ഈ കണ്ട കാര്യം ജനങ്ങളോട് പറയാതിരിക്കാനും എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ എന്റെ ബാധ്യത ഒഴിവാക്കണം. ഞാൻ പറയണം, ആരംഗീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമമല്ല, എനിക്കൊരു പ്രയാസമല്ല, ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ഹദീസിൽ കണ്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഐനു ഹഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുഹുൽ ലൈൻ, അല്ലാഹുവിന്റെ ഖദറിന് മുൻകടക്കുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കണ്ണേറ് മുൻകടക്കുമായിരുന്നു, പക്ഷേ ഖദറിന് മുൻകടക്കുന്നതൊന്നുമില്ലല്ലോ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, വഇദസ്തുഗ്സിൽതും ഫഗ്സിലൂ, നിങ്ങളോട് കഴുകിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകിക്കൊടുക്കണേ. ആരോടാ പറഞ്ഞത്? ആയിനോടാ പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ആരുടെ കാരണമാണോ കണ്ണേറ് ബാധിച്ചത് അവനോടാ പറയുന്നത്. റസൂലുള്ളയാണ് പറയുന്നത്, വാശി പിടിക്കണ്ട, ഞാൻ വാശി പിടിക്കണ്ട, എന്ത് അതൊന്നും എന്റേതാവൂല, പറയണ്ട, സംശയമുണ്ടെങ്കിൽ എന്താ കഴുകിക്കൊടുത്തുകൂടെ, കഴുകാൻ ആവശ്യപ്പെട്ടാൽ കഴുകിക്കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ ഒരു ഹദീസും കൂടെ കേട്ടോ, കാന യുമറുൽ ആയിനു, കണ്ണേറ് തട്ടിയവൻ കണ്ണേറ് ബാധിക്കാൻ കാരണക്കാരനോട് റസൂൽ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഫയത്തവല്ലഹു, സഹാബത്തിൽ പല ആളുകളും വുളു എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. സുമ്മ യഗ്തസിലു മിൻഹുൽ മൈൻ, കണ്ണേറാരിലാണോ ബാധിച്ചത് അവനെ അതുകൊണ്ട് കഴുകാറുണ്ടായിരുന്നു. ഇത് സഹാബാക്കൾക്കിടയിൽ സർവ്വസാധാരണയായിരുന്നു, റസൂൽ അങ്ങനെ കൽപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹാബത്തിന്റെ മൻഹജ് പറഞ്ഞു നടന്നാൽ പോരാ, ആ സഹാബത്ത് ചെയ്തതും നമുക്ക് തെളിവാണ്. അവർക്ക് പരിചയമില്ലാത്തതല്ല, അവർക്കൊക്കെ പരിചയമുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്കിയും കൂടി പറഞ്ഞാൽ സംഗതി തീർന്നു. ഇന്നത്തത് അതെന്താ, ഇനി ആളൊന്നും അറിയില്ല, കണ്ണേറ് ബാധിച്ചു എന്ന് വിചാരിക്കുക, സംശയമുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ റുഖിയ, റുഖിയന്നല്ല, ഇല്ലാ മിൻ ഐനിൻ ഔഹമത്തിൻ, വിഷം ബാധിച്ചാലും കണ്ണേറ് ബാധിച്ചാലും അല്ലാതെ റുഖിയന്നല്ല. എന്താ പറഞ്ഞത്? കണ്ണേറിനും വിഷബാധക്കും മാത്രമേ റുഖിയുള്ളൂ എന്നാ അല്ല. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാര് പറഞ്ഞു, അതിന്റെ ഉദ്ദേശം എന്നത്, വമഅനാഹു, അതിന്റെ ആശയം, ലാ റുഖിയ, റുഖിയയില്ല, ഔലാ വഅൻഫഉ മിൻ റുഖിയതിഹിമ, കണ്ണേറിനും വിഷബാധക്കും മന്ത്രിച്ച് കിട്ടുന്ന ഫലത്തേക്കാൾ റുഖിയ കൊണ്ട് മറ്റൊന്നിനും അത്ര ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. ഏറ്റവും കൂടുതൽ മന്ത്രിക്കേണ്ടത് കണ്ണേറിനും വിഷബാധയേറ്റാലുമാണ്. അപ്പൊ മന്ത്രിക്കണം, ആളെ അറിഞ്ഞിട്ടില്ലെങ്കിൽ മന്ത്രിക്കണം. അതിനുള്ള മന്ത്രം ഏതാണ്? അതിലുള്ള മന്ത്രം ഏതാണ്? വർറുഖിയത്തു തകൂനു ഇമ്മാ ബിൽ ഖുർആൻ മിസ്ല സൂറത്തുൽ ഫാത്തിഹ, ഒന്നെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ പോലുള്ളത് കൊണ്ട് മന്ത്രിക്കുക ഖുർആൻ കൊണ്ട്, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഏത് വചനങ്ങളെ കൊണ്ട് മന്ത്രിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മഅസൂറായ ദുആയുണ്ട്, കണ്ണേറിന് തന്നെ പ്രത്യേകമായ ദുആ അവിടെ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് റുഖിയ ചെയ്യാൻ. ആ റുഖിയ പഠിച്ചോ, ഫൻ നബീന ലറത്തിബിന, ഫൻ നബീന ലറ അൻ നബി സൈദിൻ അൻ ജിബ്രീല അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ജിബ്രീൽ റസൂലിന്റെ അടുത്ത് വന്നിട്ട് അതാ പറയുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇഷ്തകൈത, രോഗം ബാധിച്ചു അല്ലേ? ഫഖാല നഅം, റസൂലുള്ള പറഞ്ഞു, അതെ നാം, രോഗിബാധിതനാണ് ഞാൻ. ഉടൻ തന്നെ ജിബ്രീൽ അതാ റസൂലിന് ബാധിച്ച അവിടുത്തെയോടുണ്ടായ അസൂയ കാരണം, അങ്ങനെയാണല്ലോ, അസൂയ കാരണമാണല്ലോ കണ്ണേറൊക്കെ ഉണ്ടാകുന്നത്, അസൂയ കാരണം നബിതങ്ങളെ വധിക്കാൻ ശ്രമിച്ച ജൂതന്മാര്, അവിടുത്തെ കഥാ അതിന് പരിഹാരമായി മന്ത്രിച്ചു കൊടുക്കുന്നു, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക മിൻ മിൻ ശദ്ദി കുല്ലി നഫസിൻ വൗ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. പഠിച്ചു വെച്ചോ മുസ്ലിമേ, സ്വഹീഹ് മുസ്ലിമിൽ നിന്നാ പറയുന്നത്. എങ്ങനെയാ ജിബ്രീൽ മന്ത്രിച്ചത്? ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അർഖീക, നിന്നെ ഞാൻ മന്ത്രിക്കുന്നു, മിൻ കുല്ലി ശൈഇൻ യുദീക, നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, മിൻ ശദ്ദി കുല്ലി നഫ്സിൻ, എല്ലാ ദുഷിച്ച ശരീരങ്ങളുടെ ആത്മാക്കളുടെ ിൽ നിന്നും, ഔ ഐനിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ കണ്ണേറിൽ നിന്നും, അല്ലാഹു യശ്ഫീക്, അല്ലാ നിനക്ക് ശമനം തരട്ടെ, ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ മന്ത്രിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളെ മന്ത്രിച്ച മഅ്സൂറായ മന്ത്രമുണ്ട്. അതല്ലാത്ത മറ്റൊരു മന്ത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഇതൊന്നും കാസറ്റ് കേൾപ്പിച്ചാ പോരാ, ഇതൊക്കെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇതൊക്കെ മൊബൈലിൽ റുഖിയ ശറിയ എന്നും പറഞ്ഞ് മൊബൈൽ ടോൺ ചെയ്താൽ പോരാ, മൊബൈൽ ഓൺ ചെയ്ത് വെച്ചാൽ പോരാ. മുസ്ലിമേ, നീ പഠിച്ചോ, നിന്റെ നാവ് കൊണ്ട് പറയണം, ഹദീസിൽ നീ പഠിച്ചു വെക്കണം, പഠിച്ചു വെക്കേണ്ടതാണ്. ചില ആളുകൾ വിചാരിക്കും അതൊക്കെ പ്ലേ സ്റ്റോറിൽ പോയാ ഡൗൺലോഡ് ചെയ്യാനോ, എന്തിനാ ഞാൻ പഠിക്കുന്നു, ആ വിചാരം വേണ്ട. പഠിച്ചോ, പഠിച്ചിട്ട് നീ പറഞ്ഞോ, ഓൺ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതാ പറയുന്നത്, ഇനി കേട്ടോ, ഒരൊറ്റ കണ്ണേർ ബാധിച്ചാൽ ഒരൊറ്റ പ്രാർത്ഥനയും കൂടെ റുക്കിയയും കൂടെ പഠിച്ചോ. ഏതാണത്? വൻ നബി വൻ സഈദ് ഇബ്നു ജുബൈരിൻ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസിൽ നിന്ന് സഈദ് ഇബ്നു ജുബൈർ അദാ ഉദ്ധരിക്കുന്നു. എന്താണ്? വൻ സഈദ് ഇബ്നു ജുബൈരിൻ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിന്ന് സഈദ് ഇബ്നു ജുബൈർ ഉദ്ധരിക്കാനെന്ത്? ഖാല, അവിടുന്ന് പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യുഅവ്വിദുൽ ഹസന വൽ ഹുസൈന, ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും അവിടുന്ന് രക്ഷ തേടി കൊടുക്കാറുണ്ടായിരുന്നു, അഥവാ മന്ത്രിക്കാറുണ്ടായിരുന്നു. വയക്കൂൽ, ആ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി റസൂലുള്ള ഇങ്ങനെയാ പറയാറുണ്ടായിരുന്നത്, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മായില വ ഇസ്ഹാഖ്, എന്റെ മക്കളെ, നമ്മുടെ ഉപ്പയായ ഇബ്രാഹീമില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് ഈ പ്രാർത്ഥന കൊണ്ടാണ് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. വാപ്പമാരെ ഉമ്മമാരെ, കുഞ്ഞുകുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കേണ്ട ദിക്റാണ്, റുഖയാണ് പഠിച്ചു വെച്ചോ. ഏതാ? അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി, അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മത്തി വമിൻ കുല്ലി ഐനിൻ ലാമ്മ, റവാഉൽ ബുഖാരി. എന്താ പഠിപ്പിച്ചത്? അഊദു, ഞാൻ ഇതാ രക്ഷ തേടുന്നു, ബി കലിമാത്തില്ലാഹി തമ്മ, അല്ലാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട്, മിൻ കുല്ലി ശൈത്താൻ, എല്ലാ പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, വഹാമ്മത്തിൻ വിഷജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ ദുഷ്ട കണ്ണുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, എന്റെ കുട്ടിക്കുള്ള രക്ഷയായി ഞാൻ എന്റെ റബ്ബിനോട് ഇതാ തേടുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം, മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗമാണ് ഈ പറയുന്നത്. ഈ റുഖിയാണ് കുട്ടികൾക്കൊക്കെ മന്ത്രിച്ചു കൊടുക്കേണ്ട, കണ്ണുകൾ ബാധിച്ചാൽ മന്ത്രിച്ചു കൊടുക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, കാസറ്റ് ആവർത്തിച്ച് കേൾക്കണം, എന്നിട്ട് പഠിക്കണം, പഠിച്ച് പ്രാവർത്തികമാക്കണം. സർവലോക പരിപാലകനായ രാജൻ അവന്റെ ദീന് യഥാവിധി പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സിഹ്റിനുള്ള മന്ത്രം എങ്ങനെ, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ, അനുബന്ധമായ കാര്യങ്ങൾ, റുഖിയയുടെ വിഷയത്തിൽ ഒരുപാട് മുഖാലഫാത്തുകൾ, മതം അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് സമൂഹത്തിൽ അടിപോലെ, അതേപോലെ പല വിഷയങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വിഷയങ്ങളിൽ നമുക്കത് പരാമർശിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ പഠിക്കുവാനും അറിയുവാനും കൂടുതൽ വിവരം നേടുവാനും പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരുടെ സലഫുകളുടെ പാത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.